ഓസ്ട്രേലിയയിൽ ജനിച്ചു വളരുന്ന കുട്ടികൾ സ്വാഭാവികമായും ഓസ്ട്രേലിയൻ രീതികളാണല്ലോ പഠിക്കുക. എന്നാൽ കുട്ടികൾ ഓസ്ട്രേലിയൻ രീതി പഠിക്കുന്നതും മാതാപിതാക്കൾ ഓസ്ട്രേലിയൻ ശൈലിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നതും തമ്മിൽ വലിയൊരു മാറ്റമുണ്ട്. കുട്ടികൾ വളരെ ചുരുങ്ങിയ കാലയളവിൽ ഓസി ശൈലിയിലേക്ക് മാറുന്നതായി കാണാം. അതേസമയം മാതാപിതാക്കൾ നിരവധി വർഷങ്ങൾ ഓസ്ട്രേലിയയിൽ ജീവിച്ചാലും ഈ മാറ്റം വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നില്ല. ഇതേക്കുറിച്ചാണ് SBS മലയാളം പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലുള്ള മലയാളി കുടുംബങ്ങളുമായി സംസാരിച്ചു. ഓസ്ട്രേലിയയുടെ ഏറ്റവും പ്രിയപ്പെട്ട കായിക വിനോദമെന്ന് ചോദിച്ചാൽ മിക്കവരും പറയുക ഓസ്ട്രേലിയയുടെ ഫുട്ടിയാണെന്ന്. അതുതന്നെയാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ടുള്ള പല കുടുംബങ്ങളിലെയും കുട്ടികളുടെയും അഭിപ്രായം. 5 വയസ്സ് പ്രായം മുതൽ ഫുട്ടി കളിക്കാൻ തുടങ്ങിയതാണ് തന്റെ മക്കളെന്ന് അഡലൈഡിലുള്ള ദീന സാജു പറയുന്നു.
സ്കൂളിൽ നിന്ന് അങ്ങനെയാണ് ഇവർ ആ കുട്ടി ഗെയിമിനോട് ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് താല്പര്യമില്ലെങ്കിലും പിള്ളേർക്ക് അവർക്ക് ഇൻക്ലൂഷൻ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നതും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ടീം സ്പോർട്ടാണല്ലോ കുട്ടി. അങ്ങനെ അവർക്ക് അതിലൂടെ ഇൻട്രസ്റ്റ് കൂടി. നമ്മള് അത് ഞാനും സജും അതിനെ സപ്പോർട്ട് ചെയ്തത് കാരണം എന്താന്ന് വെച്ചാല് ഫിസിക്കൽ ആക്ടിവിറ്റി എപ്പോഴും ഒരു നല്ല ആസ്പെക്ട് ആണല്ലോ, എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു നല്ല ആസ്പെക്ട് ആണല്ലോ. അതുകൊണ്ട് അതിനെ നമ്മൾ എൻകറേജ് ചെയ്തു.
കുട്ടികളുടെ ഫുട്ടിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ഇവർക്കൊപ്പം ഫുട്ടി മത്സരങ്ങൾ കാണാൻ പോയിരുന്നതെന്ന് ദീന പറയുന്നു.
ഇപ്പോഴും നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഗെയിമിനോട് ആസ് എ ഗെയിം നമുക്ക് അതിലോ വലിയ ഇൻട്രസ്റ്റും തോന്നുന്നില്ല, താല്പര്യമില്ല. പക്ഷെ നമ്മൾ പിള്ളേരുടെ ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നോണ്ട് ഇപ്പോഴും അവര് കളിക്കുമ്പോ നമ്മൾ പോയി കാണും.
കുട്ടികൾ ഓസ്ട്രേലിയൻ രീതികളിലേക്ക് മാറുന്നതിന് മറ്റൊരു ഉദാഹരണമാണ് ഭക്ഷണ രീതികൾ. ഓസ്ട്രേലിയയിലെ ഭക്ഷണ രീതികളുമായി മാതാപിതാക്കളെക്കാൾ വളരെ പെട്ടെന്ന് കുട്ടികൾ ഓസ്ട്രേലിയൻ രീതികൾ സ്വീകരിക്കുന്നത് കാണാം. ഇതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ബ്രെഡിനൊപ്പം വെജിമൈറ്റ് പുരട്ടുന്ന ഒരു ശീലം. ഒട്ടേറെ കുട്ടികൾക്ക് വെജിമൈറ്റ് പുരട്ടി ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് മെൽബണിലുള്ള എയ്മി ലിയോ പറയുന്നു.
അവര് സ്കൂളിൽ പോയി തുടങ്ങുമ്പം തന്നെ അതിന് മുമ്പ് തന്നെ അവരിൽ നമ്മൾ ചേഞ്ചസ് കാണും. അവരുടെ മെയിൻലി അവരുടെ ഫുഡിന്റെ ഇഷ്ടങ്ങൾക്കും പിന്നെ ഡ്രസ്സിങ് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് മനസ്സിലാകും അവരൊരു ഓസി ആണെന്ന്. മെയിൻലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഫുഡിന്റെ കാര്യം എടുത്താല് ഓസ്ട്രേലിയൻസിന്റെ ഫേവറേറ്റ് വെജിമൈറ്റും ഹാം ആൻഡ് ചീസ് അങ്ങനത്തെ ഇതില് ഏറ്റവും വെജിമൈറ്റ് ആണ് മെയിൻലി പിള്ളേർക്ക് ഇഷ്ടമായിട്ട് കണ്ടുവരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ എത്ര ഇപ്പൊ ഇവിടെ 12 ഇയേഴ്സ് ആയിട്ട് നമുക്ക് അതിനോട് അത്ര വലിയ പ്രിയമില്ല. നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് അത് ടേസ്റ്റ് അങ്ങ് പിടിക്കുന്നില്ല. പക്ഷെ പിള്ളേർക്ക് അവരുടെ ഫേവറേറ്റ് ആണ്.
ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് വിഭവം വെജിമൈറ്റ് ടോസ്റ്റ് ആണെന്ന് എമിയുടെ മകൾ ഐഡ ആൻലിയോ പറയുന്നു.
Vegemite and toast.
Oh, Vegemite. അപ്പോൾ ഓസ്ട്രേലിയൻ രീതികളാണല്ലോ. എന്തുകൊണ്ടാണ് Vegemite ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം?
The taste of it is nice. Maybe like lunch. I like to have it for lunch or breakfast.
ഐഡയ്ക്ക് Vegemite ടോസ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടതാണെങ്കിലും എമിക്കും എമിയുടെ ഭർത്താവിനും ഇതുവരെ Vegemite ടോസ്റ്റിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. കുട്ടികൾ ഓസ്ട്രേലിയൻ രീതികളിലേക്ക് മാറുന്ന പോലെ മാതാപിതാക്കൾ മാറിയിട്ടുണ്ടാകണമെന്നില്ല. ഇതുതന്നെയാണ് ബ്രിസ്ബനിലുള്ള അനീഷ് സദാനന്ദനും ചൂണ്ടിക്കാട്ടുന്നത്. ഓസ്ട്രേലിയൻ രീതികളിലേക്ക് അനായാസം കുട്ടികൾ മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഓസ്ട്രേലിയയിൽ നിരവധി വർഷം ജീവിച്ചിട്ടും തനിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ താരതമ്യേന കുറവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്ന ഹാലോവിൻ ആഘോഷങ്ങൾ തന്റെ രണ്ടു മക്കളും വളരെയധികം ആസ്വദിക്കുന്നതായി അദ്ദേഹം പറയുന്നു.
അവര് കൂടുതലും ഒരു ദിവസം കൂടുതൽ സമയം അവരുടെ കൂടുതൽ ടൈം അവർ സ്കൂളിലാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഒരു 3-4 മണിക്കൂർ അത്രയേ ഉള്ളൂ. അപ്പൊ അവരുടെ ഹോംവർക്ക് ചെയ്യുന്നു, അവരതിനുശേഷം നേരെ കിടക്കാൻ പോകുന്നു. സ്കൂളിലെ ഫ്രണ്ട്സും ചുറ്റുവട്ടത്തും ഉള്ള കുട്ടികളുമാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഇപ്പൊ ഞങ്ങളൊന്നും ഒരിക്കലും ഈ ഹാലോവീൻ അത് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. പക്ഷെ ഇവള് അത് വന്ന് പറയുമ്പോ പിന്നെ നമുക്കത് പറ്റില്ലല്ലോ. അത് വേണം, എന്താണ് മാസ്ക് വേണം, മറ്റേ മുഖത്ത് ചായം പൂശണം.
ഇനി ഓസ്ട്രേലിയയിൽ വളരുന്ന കുട്ടികൾക്കിടയിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ഓസ്ട്രേലിയൻ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ പകർത്തിയെടുത്ത് നടപ്പിലാക്കുന്നതായി അദ്ദേഹം പറയുന്നു. പ്ലാസ്റ്റിക് മാലിന്യവുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട കരുതലുകളെക്കുറിച്ച് ഒരു ഉദാഹരണവും അദ്ദേഹം പറയുന്നു.
എസ്പെഷ്യലി അത് ഈ ഇവിടെ വളരുന്നതിന്റെ ഒരു അതാണ്, സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് ഒന്നല്ല, മറ്റേ പോപ്പോസ് ഒന്നല്ല, വെറും പേപ്പർ വേറൊന്നല്ല. അപ്പൊ ഇങ്ങനെയാണല്ലോ ഇവിടെ. അപ്പൊ സെയിം തിങ് അവർ ട്രെയിൻ ചെയ്തിരിക്കുന്നത് പോലെ അവർ വീട്ടിൽ വന്നും അത് അവരത് വീട്ടിൽ അവർ കണ്ടിന്യൂ ചെയ്യുന്നു. ആ സ്കൂളിലെ കാര്യങ്ങൾ അല്ലെ പുറത്ത് കാണുന്ന കാര്യങ്ങൾ അവരിവിടെ വന്ന് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരുപാട് ഓക്കെ, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ ഒന്നും പേപ്പർ ഒന്നും എടുത്ത് അതൊക്കെ നമ്മൾ നന്നായിട്ട് ഓക്കെ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ കുട്ടികൾക്ക് അത് നാച്ചുറലി വരുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഈ ബബിൾ കം നമ്മൾ ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് അറിയാം ഒന്ന്, അയ്യോ പെട്ടെന്ന് തന്നെ അവർ ടിഷ്യൂ എടുക്കുക. അവർ ടിഷ്യൂ എൻ്റെ മകൾ അവളുടെ ബാഗിൽ ഒരു ടിഷ്യൂ ഇത് കാണും, കാറിൽ തന്നെ അവൾക്ക് അറിയാം ഓക്കെ ഇൻ കേസ് ഒരു ചവർ വന്നാൽ എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക് ഗ്ലാസ് വെച്ച് എന്നിട്ട് വീട്ടിൽ വന്ന് അതെടുത്ത് പിന്നിലിടുക. അപ്പം നമുക്കത് നാച്ചുറലി വരുന്നതല്ല, പക്ഷെ കുട്ടികൾക്കത് നാച്ചുറലി ആയി കഴിഞ്ഞു.
ഇത്തരത്തിൽ മാതാപിതാക്കൾ നിരവധി വർഷം ഓസ്ട്രേലിയയിൽ ജീവിച്ചിട്ടും ഓസ്ട്രേലിയൻ രീതികളിലേക്ക് വലിയ രീതിയിൽ മാറണമെന്നില്ല. എന്നിരുന്നാലും കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ വളരെ ചുരുക്കം കാലയളവിൽ ഇവിടുത്തെ രീതികളുമായി അവർ ഇഴുകിച്ചേരുന്നു. ഇതിനൊരു കാരണവും ദീന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാതാപിതാക്കളെക്കാൾ കൂടുതലായി കുട്ടികൾക്ക് ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ സമൂഹവുമായി ഇഴുകിച്ചേരേണ്ടത് ഒരു ആവശ്യകതയായി പറയുന്നത്. ദീനയുടെ മകൻ എയ്ബും ഇതേക്കുറിച്ച് അഭിപ്രായപ്പെട്ടു. ഫുട്ടി പോലുള്ള കായിക ഇനങ്ങളിൽ കൂടുതൽ സമയം ചിലവിടാൻ കഴിഞ്ഞത് ഓസ്ട്രേലിയയിലെ സമൂഹവുമായി ഇഴുകിച്ചേരുന്നതിൽ സഹായിച്ച കാര്യമാണ് എയ്ബ് പറയുന്നത്.
We're growing up into the first 5 years we're only exposed to our parents, so we only know what they teach us. So you know, you can't do these things, you can't do that thing because of these reasons at home. But once we go out to school, now it's not only those 3 or 2 people that we rely on, there's you know, hundreds of other people that we're learning from rather than just these 2 people. So it's different for both parents and kids. For kids, it's learning where they can do things and where they can't. And for parents, it's opening up to different experiences and not being scared to see the culture which is here. Because, you know, one thing that I always think is that when parents do, migrant parents come to Australia, regardless of where they're from, one thing is that they don't sometimes don't like the things that happen here, or they might not understand fully what's going on here, so they try to shield their kids in good faith, that they don't want them to get hurt or anything like that. But you know, this is the culture here, they have to accept that, and sometimes they can't and sometimes they do.
എന്തുതന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ്, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ട് എത്ര വർഷം പിന്നിട്ടാലും ഓസ്ട്രേലിയയിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടിയുടെ മാറ്റത്തിന് സമാനമായ രീതിയിൽ ഓസ്ട്രേലിയൻ രീതികളിലേക്ക് മാതാപിതാക്കൾക്ക് മാറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.